You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കഠിനമായ ചൂട് രേഖപ്പെടുത്തി. പല പ്രദേശങ്ങളിലും ഊഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് തുടരുകയാണ്. സൗത്ത് ഓസ്ട്രേലിയയിലെ പോർട്ട് അഗസ്റ്റയിൽ 48.9 ഡിഗ്രി താപനില രേഖപ്പെടുത്തിയപ്പോൾ അഡലൈഡ് ഉൾപ്പെടെ പല ഭാഗങ്ങളിലും താപനില അപകടകരമായ ഊഷ്ണതരംഗത്തിന് കാരണമായി. സൗത്ത് ഓസ്ട്രേലിയയിലും ന്യൂ സൗത്ത് വെയിൽസിന്റെ പല ഭാഗങ്ങളിലും കാൻബറയിലും വിക്ടോറിയയുടെ ചില പ്രദേശങ്ങളിലുമാണ് മുന്നറിയിപ്പ് ഏറ്റവും കൂടുതലുള്ളത്. വേനൽക്കാലത്തെ ചൂട് ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ഇത്ര രൂക്ഷമാകുന്നത് ഇതാദ്യമായാണെന്ന് 18 വർഷമായി അഡലൈഡിലുള്ള ഗോവിന്ദ് നാരായൺ പറയുന്നു.
ഞാൻ 2000 അഡലൈഡിൽ വന്നതാണ്. 18 കൊല്ലമായിട്ട് അവിടെ തന്നെയാണ്. അഡലൈഡിൽ ഞാൻ വന്നതൊരു ഒക്ടോബറിലാണ്. അപ്പം മീൻസ് എന്താ പറയാ, നമ്മുടെ സ്പ്രിംഗ് ആയിരുന്നു. ഇവൻച്വലി അത് സമ്മറിലേക്ക് പോയി. അപ്പോഴും ചൂടൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ടാണ് ചൂട് വളരെ അധികം കൂടിയിട്ടുള്ളത്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ചൂടിന്റെ ആ കാഠിന്യം അനുഭവപ്പെടുന്നത് കൂടുതൽ ഈ അടുത്തായിട്ടാണ്. ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ചൂടെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറെ സൈറ്റ് വിസിറ്റ് ഒക്കെ ചെയ്യുന്ന ആളാണ് ജോലിന്റെ ഭാഗമായിട്ട്. അപ്പം നമുക്ക് സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു പുറത്തൊന്നും പോകരുത്, കാരണം ഹീറ്റ് സ്ട്രോക്കിനൊക്കെ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു അഡ്വൈസ് തരണമെങ്കിൽ അതിന്റെ കാഠിന്യം കൂടിയത് കൊണ്ട് തന്നെയാണ്.
ഓക്കെ, അപ്പോൾ എന്തെല്ലാം ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളായിരുന്നു നിങ്ങൾക്ക് നൽകിയിരുന്നത് സേഫ് ആയിരിക്കാൻ വേണ്ടി?
ഒന്ന്, കഴിയുന്നതും ഇൻഡോർ തന്നെ നിൽക്കുക. അഥവാ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഔട്ട്ഡോർ പോകണമെങ്കിൽ സൺസ്ക്രീൻ, പിന്നെ ഹാറ്റ് വെയർ ചെയ്യണം. എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം അല്ലെങ്കിൽ 1-2 ബോട്ടിൽ വെള്ളം കയ്യിൽ വയ്ക്കുക. എപ്പോഴെങ്കിലും തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ തണലത്ത് പോവുക. കാരണം ആർക്കാ എപ്പോഴാ ഹീറ്റ് സ്ട്രോക്ക് വരിക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അവർ എല്ലാ തരത്തിലുള്ള പ്രിക്കോഷണറി മെഷേഴ്സും അവർ നമുക്ക് പറഞ്ഞു തരും.
മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സമയത്ത് ജോലിസ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കരുതെന്ന നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്.
ഇപ്പൊ എനിക്ക് തോന്നുന്നു പബ്ലിക് ആയിട്ടുള്ള ഈ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ അടുത്ത് അവർ പറഞ്ഞിരുന്നു അത് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന്. കഴിയുന്ന ഇൻഡോർ വരെ നിൽക്കണം. പലരുടെയും വർക്ക് അവർ ക്യാൻസൽ ചെയ്തിരുന്നു. കാരണം പ്രത്യേകിച്ച് വർക്ക് സൈറ്റിലൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇപ്പം ചിലപ്പോൾ അറിയില്ല. അതുകൊണ്ട് അതൊക്കെ അവർ ക്യാൻസൽ ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ അടുത്തും പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കഴിയുന്ന അത് നീട്ടി വെച്ച് 1-2 ദിവസം ടെമ്പറേച്ചർ കുറഞ്ഞതിന് ശേഷം ചെയ്യുക. അത്ര അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ആണെങ്കിലും നമ്മൾ പുറത്ത് സൈറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. എപ്പോഴും 2 പേരായിട്ട് കൂടെ പോകണം എന്നായിരുന്നു നിർദ്ദേശം തന്നിരുന്നത്.
കഠിനമായ ചൂടിനെ പ്രതിരോധിക്കാൻ കുടുംബത്തിലെ കുട്ടികൾക്കും മുതിർന്നവർക്കുമാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമുള്ളതെന്നുള്ള കാര്യം ഗോവിന്ദ് നാരായൺ പറയുന്നു.
എനിക്ക് തോന്നുന്നു ഒരു 4-5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു ഇതുമാതിരി. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചത്തോളം അഡലൈഡിലെ ടെമ്പറേച്ചർ, ആവറേജ് ടെമ്പറേച്ചർ 38 ന്റെയും 42 ന്റെയും ഇടയിലായിരുന്നു. അത് രാത്രി ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ നൈറ്റ് ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവാത്തപ്പോഴാണ്. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നലെയും നൈറ്റ് ടെമ്പറേച്ചർ 30+ ആയിരുന്നു. അപ്പം അപ്പോഴാണ് ശരിക്കും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുക. പിന്നെ AC, വീട്ടിലൊക്കെ AC ഉള്ളതുകൊണ്ട് AC ഇട്ടിരിക്കുക. ഇപ്പൊ കുട്ടികളൊന്നും നമ്മൾ പുറത്ത് കളിക്കാനൊന്നും വിട്ടിരുന്നില്ല. കാരണം ചൈൽഡ് കെയർ എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു അവർ ഇൻഡോറിലേ കളിപ്പിക്കുകയുള്ളൂ, ചൂട് കൂടുതലാണെങ്കിൽ പാർക്കിലൊന്നും കൊണ്ടുപോകില്ലാണ്. കാരണം അതൊരു എന്താ പറയുക ബേസിക് ഇവിടുത്തെ ഒരു റുട്ടീനാണ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ക്യാൻസൽ ചെയ്യുന്നത്. മുതിർന്നവർക്ക് എൻ്റെ പേരൻസ് വീട്ടിലുണ്ട്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് ഒരു കാരണവശാലും പുറത്ത് പോകരുത്. കഴിയുന്നതും എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നതായാലും ഒന്നുകിൽ രാവിലെ ഒരു 7 മണിക്ക് മുമ്പ് ചെയ്യുക, അല്ലെങ്കിൽ വൈകുന്നേരം 7 മണിക്ക് ശേഷം. കാരണം പേരൻസ് ആയതുകൊണ്ട് അവർക്ക് ഈ ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം യൂഷ്വലി അവർ ഡേ ടൈമിലാണ് ചെയ്യുക. പക്ഷെ അതൊന്നും ചെയ്യരുത് നമ്മൾ ക്ലിയർ ആയിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിരുന്നു.
കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മക്കളെ സന്ദർശിക്കാൻ ചുരുക്കം ദിവസങ്ങൾക്കായി എത്തുന്നവരാണ് പല മാതാപിതാക്കളും. എന്നാൽ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ ഓസ്ട്രേലിയൻ വേനലിൽ പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. കഠിനമായ ചൂടിനെ തുടർന്ന് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് അഡലൈഡിൽ മക്കളെ സന്ദർശിക്കാൻ എത്തിയിട്ടുള്ള PC മത്തായി പറയുന്നു.
ഞാൻ നാട്ടിൽ നിന്ന് വന്നത് ഡിസംബർ 3 ഞാൻ നാട്ടിൽ നിന്ന് വന്നത്. എന്റെ വീട് കോതമംഗലാണ്. ചൂട് എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിലുള്ള ചൂട് മാതിരിയല്ല, നമ്മുടെ മേത്തേക്ക് ചൂടടിച്ചിട്ട് നമ്മുടെ വേർപ്പ് പുറത്തേക്ക് പോകുന്നില്ല. രാത്രിയൊക്കെ ഭയങ്കര ചൂടും ഉറക്കക്കുറവുണ്ട്. പറഞ്ഞ AC ഇടാറുണ്ട്. AC ഇട്ട് കഴിഞ്ഞാലും വലിയ പ്രയോജനമൊന്നുമില്ല. ചൂട് അസഹ്യമായിട്ട് ചൂടാണ്. ഞങ്ങൾ പുറത്ത് ഞാൻ നാട്ടിലൊക്കെ ആകുമ്പോ പുറത്തിറങ്ങി കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കിടൊക്കെ നടക്കുകയും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. വീട്ടില് പുറത്തിറങ്ങുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. ചൂടെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ചൂടാ.
അതേസമയം അഡലൈഡിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന മത്സരം കാണാനുള്ള തീരുമാനം മാറ്റേണ്ടി വന്ന കാര്യമാണ് അഡലൈഡിൽ മക്കളെ സന്ദർശിക്കാൻ എത്തിയ മറ്റൊരു പിതാവ് ചന്ദ്രശേഖരൻ നായർ പറയുന്നത്.
ഒരു ദിവസം നല്ല ഘടനയുടെ ചൂടായിരുന്നു, 42-42°C. മറ്റേ ആ മറ്റേ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഞാൻ അപ്പൊ നല്ല ചൂട് അനുഭവപ്പെട്ടു. കളി കാണാൻ പോകില്ലായിരുന്നു, കാരണം പോകാൻ പറ്റിയ സാഹചര്യമില്ലായിരുന്നു. കളി കാണാൻ പോകാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു നമുക്കേ. കേരളത്തിൽ നിന്നൊരു ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ വേറെ കേരളത്തിൽ ചൂട് ഇവിടെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം വെച്ചാൽ കേരളത്തിലാണെങ്കിൽ മറ്റേ ചൂടൊന്നും വേർത്തു, ഇവിടെ വേർപ്പില്ലാത്തതുകൊണ്ട് ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, കളി കാണാൻ പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചൂട് കൂടുതൽ തന്നെ എന്നെ ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ പോയത് മാത്രമേ ഉള്ളൂ.
ഇത്തരത്തിൽ കുട്ടികൾക്കും പ്രായമേറിയവർക്കും ഉൾപ്പെടെ എല്ലാവർക്കും കഠിനമായ ചൂടുള്ളപ്പോൾ ആരോഗ്യപരമായ കരുതലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ബ്രിസ്ബനിൽ സ്പെഷ്യലിസ്റ്റ് ജി പി ആയ ഡോക്ടർ സിറിൽ ഫെർണാണ്ടസ്.
നമസ്കാരം ഡോക്ടർ സിറിൽ ഫെർണാണ്ടസ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലീഷ്.
ഡോക്ടർ സിറിൽ, വളരെ കഠിനമായ ചൂട് ഓസ്ട്രേലിയയുടെ പല ഭാഗത്തും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. പല ഭാഗത്തും അത് തുടരുമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഹീറ്റ് വേവ്സ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
അതായത് അന്തരീക്ഷത്തിലെ താപനില 40°C മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മനുഷ്യന്റെ ബോഡിക്കത് താങ്ങി നിർത്താനുള്ള ശക്തി കുറവാണ്. അത് ഹീറ്റ് വേവ് കൊണ്ട് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാം, സൺ സ്ട്രോക്ക് എന്നും പേര് പറയാം അതിന്. അതായത് സൂര്യന്റെ താപനില ഈ ഒരു പരിധിക്കപ്പുറം മനുഷ്യൻ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ബോഡി ടെമ്പറേച്ചർ 40°C കൂടുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, കൺഫ്യൂഷൻ ഉണ്ടാകാം. അതായത് എന്താണെന്നറിയില്ല എന്ന് വെച്ചാൽ സമനില തെറ്റുന്നതിനുള്ള കാര്യങ്ങൾ, തൊലിപ്പുറത്തുള്ള വ്യത്യാസങ്ങൾ വരാം. തൊലിപ്പുറത്താണ് പ്രത്യേകിച്ച് ആദ്യം കാണുന്നത്, കാരണം ഒരു ചുവന്ന നിറവോ പിന്നെ മറ്റേ തൊലിപ്പുറത്തിന്റെ നമ്മുടെ വേർപ്പൊക്കെ മാറി ഡ്രൈനസ് ഒക്കെ മാറി ചില ആൾക്കാർക്ക് മറ്റേ വേർപ്പോടുകൂടിയുള്ള തൊലിപ്പുറം ഉണ്ടാകാം. തലവേദന, തലകറക്കം, അതിൻ്റെയൊക്കെ പ്രത്യാഘാതം ചിലപ്പോൾ പെട്ടെന്നാകാം, ഗ്രാജുവലി ആകാം, എന്നുവെച്ചാൽ സമാനമായ രീതിയിലും ആകാം. ചില ആൾക്കാർക്ക് മറ്റേ ചില എമർജൻസി സിറ്റുവേഷനിൽ കൂടെ പോയിട്ട് മറ്റേ ചിലർക്ക് ഇങ്ങനെ ഈ ചുരുളി പോലെ സീഷേഴ്സ് പോലും ഉണ്ടാകാം. അപ്പൊ ഹൈ ബോഡി ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. കൺഫ്യൂഷൻ ചിലർക്ക് മറ്റേ ഓക്കാനം വരാം, ഛർദ്ദിൽ വരാം.
ഓക്കെ ഡോക്ടർ സിറിൽ, അപ്പോൾ ഈ ഹീറ്റ് വേവ്സ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുതിർന്നവരെയാണോ അല്ലെങ്കിൽ കുട്ടികളെയാണോ, ഏത് ഭാഗത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക?
മുതിർന്നവരെയാണ്, മുതിർന്നവരെയും കുട്ടികളാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. കാരണം അവരുടെ മറ്റേ ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ അഡൽസിനെ പോലുള്ള അത്രയും സംഗതികളില്ല, അതുകൊണ്ട് അവർക്കാണ് അത് കൂടുതൽ. കാരണം മുതിർന്നവർ കൂടുതൽ മരുന്നും മറ്റു കാര്യങ്ങളും, അവർക്ക് വേറെ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരും കൂടെ ആയതുകൊണ്ട് അതും കൂടെ ചില മരുന്നുകൾ കൂടെ ഈ സ്ട്രോക്കിന് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. കൊച്ചുകുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും, കൊച്ചുകുഞ്ഞുങ്ങളും നമ്മുടെ വീട്ടിലെ പെറ്റ്സ് എല്ലാം ഇതിനകത്ത് മറ്റേ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിന് ചെയ്യാവുന്ന വെച്ചാൽ ഈ എക്സോഷൻ ഈ ചൂട് കൊണ്ട് നമ്മൾ എക്സോസ്റ്റഡ് ആയപ്പോ വെള്ളം കിട്ടാണ്ട് മനുഷ്യനൊരു മരുഭൂമിയിൽ ചെന്ന് എങ്ങനെ ഇരിക്കും, അതായിരിക്കും സംഗതി. അപ്പൊ അതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ്, പ്രൈമറി കെയർ, ഞാനൊരു ജനറൽ പ്രാക്ടീഷണറാണ്, സീനിയർ GP ആണ് ഇവിടെ. അത് മെയിൻ തിങ് എന്ന് വെച്ചാൽ ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹീറ്റ് ക്വിക്ക്ലി, ആ ചൂടുള്ള ഭാഗത്ത് പെട്ടെന്ന് അങ്ങ് മാറി തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറുക. അപ്പൊ ഇവിടെ പ്രായം ചെന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ സൈറ്റ് സീയിങ്ങിനൊക്കെ പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഷോപ്പിംഗ് സെന്റർ പോലെ എയർ കണ്ടീഷൻ എവിടെ ഉണ്ട്, കൂൾ പ്ലേസിൽ പോവുക. അതിന് ചില ആൾക്കാർക്ക് തലകറക്കങ്ങളും കാര്യങ്ങളൊക്കെ വരാം. എന്തായാലും അവരോട് പറയാം, ഒന്ന് കിടന്നേക്ക അപ്പ, ഒന്ന് കിടന്നേക്ക മോനെയും കിടത്തുക, എലിവേറ്റ് യുവർ ലെഗ്സ്. എന്നിട്ട് നമുക്ക് ബ്രെയിനിലേക്കാണ് ആ മറ്റേ രക്തയോട്ടം കൂടുതൽ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ തലകറങ്ങി താഴെ വീഴും. അപ്പൊ ടൈറ്റ് ആയിട്ട് എന്തെങ്കിലും ക്ലോത്തിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റുക. മറ്റേ ടവൽസ്, മറ്റേ മെയിൻ തിങ് ഇപ്പൊ ഇന്ന് ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് മറ്റേ റേഡിയോയിൽ കേട്ടത് ഇങ്ങനെയാണ്. അതായത് ഒരു ബാർ ആൾക്കാർ ഒരു ഓപ്പണർ കാർ ഇങ്ങനെ പൂളാക്കി കൊണ്ടുപോവാണ് പൂൾ. അപ്പൊ ദോസ് ഹു ആർ എഫക്റ്റഡ് വിത്ത് ഇങ്ങനെ ഈ ചൂട് കൊണ്ട് ഈ പൂളിൽ നിന്ന്, അപ്പൊ തണുപ്പ്, കൂൾ ഡം ഡൗൺ, കൂൾ ഡം വിത്ത് ടവൽ, തണുത്ത ടവലായിക്കോട്ടെ, വെള്ളം കോരി ഒഴിക്കുക, സ്പ്രേ ചെയ്യുക, ഒരുപാട് ഫ്ലൂയിഡ്സ്. അപ്പം ഈ ചൂട് കാലത്ത് ആൾക്കാർ എവിടെയെങ്കിലും പോകണം, എപ്പോഴും കരുതുക വെള്ളം. നമ്മളെപ്പോഴും കാണുന്നുണ്ട് ഓസ്ട്രേലിയൻ ആൾക്കാർ എല്ലാവരും എപ്പോഴും അവര് മറ്റേ വെള്ളം കയ്യിലുണ്ടോ എപ്പോഴും? മറ്റേ എന്റെ മെഡിക്കൽ സ്റ്റാഫിൽ വന്നാൽ ഐ സി മെനി പീപ്പിൾ ഇങ്ങനെ കുപ്പിയായിട്ട് വരുന്നത്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റിലുണ്ട്, ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ക്വീൻസ്ലാൻഡിലാണ്. ഇപ്പൊ ക്വീൻസ്ലാൻഡിലാണ് ഞാൻ വിക്ടോറിയയിലും മെൽബണിലും ഉണ്ടായിരുന്നു രണ്ടു വർഷം, രണ്ട് മറ്റേ കഴിഞ്ഞ മുന്നത്തെ ആഴ്ച അവിടെ 42 ഡിഗ്രി വരെ താപനില പോയി. ഈ താപനില കൂടാണ്ട് ഈർപ്പം വലിയ പ്രശ്നം ഉണ്ടാക്കും, ഹ്യൂമിഡിറ്റി. കൊച്ചിയിലൊക്കെ, ഞാൻ കൊച്ചിയിൽ നിന്നുള്ള ഒരാളാണ്.
പക്ഷെ അതിലൊരു സംശയം ഡോക്ടർ, അതിലുള്ളത് ഏത് തരത്തിലുള്ള പാനീയമാണെന്നുള്ളത്. ചിലപ്പോൾ ചില തരത്തിലുള്ള പാനീയങ്ങൾ നല്ലതല്ല എന്നും കേട്ടിട്ടുണ്ട്, അതേക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ?
ഏതാണ് ഡെൻസിലിന്റെ മനസ്സിലുള്ളത് നല്ലതല്ല?
ഇപ്പോൾ നമ്മൾ ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ് നല്ലതാണോ അല്ലയോ എന്നൊരു സംശയമുണ്ട്.
ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ അതിന്റെ ക്വാളിറ്റി നോക്കുന്നില്ല. എനി ഫ്ലൂയിഡ്സ് എന്നാണ് ഗൈഡ് ലൈൻ, എന്തും ആയിക്കോട്ടെ, പാനീയം എന്തും ആയിക്കോട്ടെ. ആൻഡ് ട്രൈ കൂളിംഗ് മെഷേഴ്സ്, ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ചില ആൾക്കാർ ഇപ്പം ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് തലകറങ്ങി വിടാറുണ്ട് അസംബ്ലിയൊക്കെ ഉള്ളപ്പോൾ. അപ്പം അന്നേരം നമ്മൾ ചെയ്യുന്ന മെയിൻ തിങ് ഇസ് ലൂസൻ ദ ക്ലോത്തിങ്. മറ്റേ താഴെ വരുന്ന ആൾക്കാർ അവർക്ക് എയറേറ്റ് ഒന്ന് വീശി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഇന്ന വെള്ളം എന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള പച്ചവെള്ളം ഈസ് ദ ബെസ്റ്റ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എനി ഡ്രിങ്ക്സ്, അതാണ് ആൻസർ.
പിന്നെ എന്തെല്ലാമാണ് ഒഴിവാക്കാവുന്നത്, അതായത് ഈ ചൂട് നിയന്ത്രിക്കാനായിട്ട് ഏതു തരം പാനീയങ്ങളാണ്? ഇപ്പൊ മദ്യപാനം അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാന്നൊരു പൊതുവായിട്ടുള്ളൊരു
മദ്യപാനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആണ്. കാരണം മദ്യപാനം കൊണ്ട് ബ്രെയിനിലുണ്ടാകുന്ന ഒരു ഹോർമോൺ കൊണ്ട് ഒരുപാട്, നമ്മൾ ബിയറൊക്കെ കഴിക്കുന്ന ആൾക്കാർ അടിക്കടിക്ക് മൂത്രം ഒഴിക്കാൻ പോകുന്ന കാണാം. അപ്പൊ ഗെറ്റ് ഈസിലി ഡീഹൈഡ്രേറ്റഡ്, അവരുടെ ശരീരത്തിന് വെള്ളം മറ്റേ മൂത്രമായിട്ട് അങ്ങനെ പോകും. അങ്ങനെയുള്ള ആൾക്കാരപ്പം അധികം മദ്യം കഴിക്കാണ്ടിരിക്കുക, അങ്ങനെയുള്ള അവസ്ഥയിൽ പല ആവർത്തി പറയുന്ന സംഗതി ഡ്രിങ്ക് പ്ലിൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ്, അതായത് ഒരുപാട് വെള്ളം അങ്ങ് കുടിക്കുക. ഇപ്പം മറ്റേ ചില സമയത്ത് ഈ സ്പോർട് ഡ്രിങ്ക്സ് ഉണ്ട്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന സ്പോർട് ഡ്രിങ്ക്സ്, അതിനകത്ത് ചില മറ്റേ നമ്മൾ മറ്റേ ഈ ചൂട് വരുമ്പോഴേക്കും വെള്ളം മാത്രമല്ല, ഇപ്പം വി ലൂസ് ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ നഷ്ടപ്പെടുമ്പോഴേക്കും അതനുസരിച്ചുള്ള സ്പോർട്സ് ഡ്രിങ്ക്സ് ഉണ്ട്, അത് വാങ്ങി കഴിക്കുക. അത് വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മറ്റേ തലകറക്കോ എക്സോഷനോ മറ്റേ തളർന്നു പോകുന്ന രീതിയിലുള്ള മറ്റേ വാട്സ് ആപ്പ് ടയർഡ്നെസ് ഒന്നും ഉണ്ടാവുകയില്ല. അപ്പൊ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് ടു ഹാവ് എ സ്പോർട്സ് ഡ്രിങ്ക് ഹാൻഡി. ക്ലോത്തിങ് ഇടാണ്ടിരിക്കുക, ലൂസ് ക്ലോത്തിങ്. രാത്രിയാണെങ്കിൽ മറ്റേ എയർകോൺ ഇടുന്ന ആൾക്കാർ, എയർകോൺ ഈ ഹ്യൂമിഡിറ്റി പ്രശ്നം ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോഴേക്കും മറ്റേ അത് ഒഴിവാക്കാനായിട്ടാണെങ്കിൽ എയർകോണിന്റെ റിമോട്ട് ബെഡിനരികിൽ ഞാൻ ചെയ്യാറുണ്ട്. അത് ഒരുപാട് തണുപ്പും നമുക്ക് നല്ലതല്ല, ഒരുപാട് ചൂടും നമുക്ക് നല്ലതല്ല. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അന്തരീക്ഷത്തിന്റെ താപനില 23 degrees, 24 degrees, ദാറ്റ് ഈസ് ഓപ്റ്റിമം ഫോർ ഹ്യൂമൻ ബീങ്സ്. വളരെ സുഖമാണ് ആയിട്ടുള്ളത്. ആ രീതിയിലായിരിക്കണം നമ്മൾ രാത്രി ആണെങ്കിലും പകലാണെങ്കിലും മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ഈ എക്സോഷൻ വരുമ്പോഴേക്കും വാട്ട് യു ഡു, ആളോട് ഓടാൻ പറയരുത്, റെസ്റ്റ് ചെയ്യുക, റെസ്റ്റിംഗ് ഇൻ എ കൂൾ പ്ലേസ്.
ഇതില് ഡോക്ടർ, ഇതില് ഏതവസ്ഥയിലാണ് ഒരു ഡോക്ടറെ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ തീരുമാനിക്കേണ്ടത്, എങ്ങനെയാണ്?
അതെ, ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ കൂടെ ഉള്ള ആള്, നമ്മുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും ആയിക്കോട്ടെ, പെട്ടെന്ന് ഇങ്ങനെ ചൂട് വന്നിട്ട് വല്ലാത്തൊരു വെപ്രാളം കാണിക്കുകയും മറ്റേ ഒരു തലകറക്കം പോലെ വന്നിട്ട് നമ്മൾ വിളിച്ചിട്ടൊന്നും ഒന്നും ഒന്നും അനുസരിക്കാത്ത മട്ടിലാകാണ്, അപ്പോഴേ വിളിക്കുക. 666 എമർജൻസി, അതിനകത്ത് വേറെ രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ഏറ്റവും വലിയ മൊബൈൽ ഹോസ്പിറ്റലാണ് ആംബുലൻസ്, ഒരു ഒരു ജിപി. അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആംബുലൻസ് ചെയ്യുക. ഡോണ്ട് ഹെസിറ്റേറ്റ്, 666 വിളിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ അപ്പന്മാരും മറ്റേ എൽഡർലി ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോ നമുക്ക് അഡൽസിന് നമുക്ക് കുറെ പേർക്കൊക്കെ മറ്റേ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മുടെ ബോഡി ചെയ്യും. അത്രയും ഈ കുഞ്ഞുങ്ങൾക്കും പ്രായം ചെന്ന ആൾക്കാർക്ക് കിട്ടുകയില്ല. പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അത് മറ്റേ ഷർട്ടിന്റെ ബട്ടനൊക്കെ മാറ്റിയിട്ട് വേണം വെള്ളം കോരി പിടിക്കുക, സ്പ്രേ ചെയ്യുക, ട്രൈ കൂളിംഗ് മെഷേഴ്സ്. ഞാനിപ്പോ നോക്കി വായിക്കുകയാണ്, ലൂസൺ ദ ക്ലോത്തിങ്, ട്രൈ കൂളിംഗ് മെഷേഴ്സ്, ഡ്രിങ്ക് ഫ്ലൂയിഡ്സ്. എന്നിട്ട് ആളോട് ചോദിക്കുക, അപ്പ സുഖമാണോ, ഓക്കെ ആണോ, നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ അല്ലെന്ന് പറയണ അപ്പൊ തന്നെ 666 കാറ്റഗറി 1 എമർജൻസി വിളിക്കുക. അതിനകത്ത് വേറെ സംശയിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ഈ സ്ട്രോക്ക് കൊണ്ട് പീപ്പിൾ കൻ ഡൈ, കിഡ്നി ഫെയിലർ ഉണ്ടാകാം, അങ്ങനെ ഒത്തിരി എമർജൻസി കാര്യങ്ങൾ വരാം.
ഡോക്ടർ സിറിൽ ഫെർണാണ്ടസ്, വളരെ നന്ദി ഇതേക്കുറിച്ച് ഇത്രയും വിശദമായി SBS മലയാളത്തിലെ ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്.
താങ്ക് യു.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.